നമസ്കാരം ശ്രീ സന്തോഷ്, എന്തായാലും അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ. ഗൗതം, ഇത്രയും നല്ലൊരു ഒരു ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ സെമി ഫൈനലിൽ ടോസ് ചെയ്യാൻ എത്തിയിരിക്കുന്നു, അത് തന്നെ അക്കാര്യത്തിൽ അഭിനന്ദനങ്ങൾ. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ടോസ് ചെയ്യാൻ എത്തിയതിനേക്കാൾ ഉപരിയായി ഗൗതം നല്ലൊരു ടെന്നീസ് കളിക്കാരൻ കൂടിയാണ്. ഗൗതമിന്റെ പ്രായവിഭാഗത്തിൽ ഓസ്ട്രേലിയയിൽ നമ്പർ 1 ആയി നിൽക്കുന്ന താരമാണെന്നുള്ളതാണ്. ആ കാര്യം ഒന്ന് പറയാമോ, എന്താണ് ഗൗതമിന്റെ ഇപ്പോഴത്തെ ഒരു ടെന്നീസിലുള്ള കരിയറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ?
ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഫാർ അവന്റെ പ്രായത്തിൽ അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത്ര ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ
ഫിഗേഴ്സ് വെച്ചിട്ട് റാങ്കിംഗ് ബേസിൽ എങ്ങനെയാണെന്നുള്ളത്?
റാങ്കിംഗ് ബേസിൽ ഞാൻ പറഞ്ഞില്ല, അവന്റെ പ്രായത്തിൽ അവൻ നമ്പർ 1 ആണ്. പിന്നെ ഓൾ ഓസ്ട്രേലിയ മെൻസ് റാങ്കിങ് നോക്കുമ്പോൾ അവൻ ഇപ്പത്തെ 1111 അവന്റെ റാങ്കിങ്. അത് കുഴപ്പമില്ല, ഈ പ്രായത്തിൽ നല്ലൊരു റാങ്കിങ് തന്നെയാണ്. പിന്നെ ഓരോ ടൂർണമെന്റ് കഴിയും തോറും ഇങ്ങനെ റാങ്കിങ് മെച്ചപ്പെടുന്നുണ്ട്, അതാണ് ഏറ്റവും വലുത്. ഇതിനിപ്പോ 1 വർഷമായിട്ടുള്ള റാങ്കിങ് ടൂർണമെന്റ് കളിച്ചു തുടങ്ങിയിട്ടത്. ഈ 1 വർഷത്തിനുള്ളിൽ ഇത്രയും എത്തുക എന്നുള്ളത് ഒരു വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
അല്ല, സ്വാഭാവികമായിട്ട് അത് പറയുമ്പോൾ എനിക്കൊന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടി, ഓസ്ട്രേലിയൻ റാങ്കിംഗ് എന്ന് പറയുമ്പോൾ നിക് കിറിയോസ് 1st പുരുഷ റാങ്കിങ് ആണ് അല്ലേ?
അതെ, നിക് കിറിയോസ് 1st, ബെർണാർഡ് ടോമിക് 2nd ഉള്ള റാങ്കിങ് ആണ്, അത് തന്നെ.
അതിലാണ് 1111 11 വയസ്സിൽ ഗൗതം എത്തിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഗൗതം ഇപ്പൊ പറയുകയുണ്ടായി അവിടെ ടോസ് ചെയ്യാനായി പോയപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോ അച്ഛനൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു പറയുകയുണ്ടായി. കേട്ടപ്പോ എന്തായിരുന്നു നിങ്ങളുടെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറയാമോ?
അത് അന്ന് ഞാൻ അവന്റെ അടുത്ത് നേരത്തെ ഒരു ഞാൻ സാധാരണ എല്ലാം കഴിഞ്ഞിട്ടാ പോവാറില്ല, അന്ന് ഞാൻ നേരത്തെ പോകുന്നു ഇച്ചിരി. അതുകൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ ചെന്നു, ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവന്റെ ഫോൺ വരുന്നത്. അച്ഛാ, ഞാനിങ്ങനെ കോയിൻ ടോസ് ചെയ്യുമ്പോ എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ 100 തവണ ചോദിച്ചു, നിനക്ക് തെറ്റിയതാണ്? അല്ലെന്നേ, എനിക്ക് തെറ്റിയതല്ല അച്ഛാ. അത് കഴിഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്ത് പിന്നെ എന്താ ഞാൻ പറഞ്ഞു, ഞാൻ പോയി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടു. പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടും ടെൻഷൻ ആയിരുന്നു, ശരിയാണോ, ഡിലീറ്റ് ചെയ്യണോ, ശരിയാണോ. പക്ഷെ എന്താ പറയാ, ആ അവൻ അതിനകത്ത് ടി വി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് ശരിക്ക്. ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ പറഞ്ഞ പോലെ, ഞാൻ ടെന്നീസ് കുറെ നാളായിട്ട് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ അന്നേരം ഒക്കെ ആലോചിക്കാറുണ്ട്, ഓരോ പിള്ളേരും ഇങ്ങനെ റോജർ ഫെഡറർ റാഫയുടെ അടുത്തൊക്കെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഈ പിള്ളേരെ എത്ര ഭാഗ്യം ചെയ്ത. ആ സ്ഥാനത്ത് എന്റെ മകൻ നിന്നപ്പോ ഒരു അച്ഛനെന്ന രീതിയിൽ തന്നെ അതി കൂടുതൽ എനിക്ക് എന്താ പറയാ, ഭയങ്കര സന്തോഷമായി, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സന്തോഷമായി. ശരിക്കും
ഓക്കെ. എന്താണ് ഇപ്പോ നാട്ടിലെ ബന്ധുക്കളോടും എല്ലാവരോടും സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും കണ്ടോ, എന്തായിരുന്നു അതിനുശേഷമുള്ള പ്രതികരണം?
ഞാൻ പിന്നെ അപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടാണ്. ഞാനെല്ലാം ഇട്ടില്ല, ഇപ്പോൾ എന്റെ ഫ്രണ്ട്സ് ആണ് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാം ഷെയർ ചെയ്തത്. നാട്ടുകാരെ എല്ലാവരും കണ്ടു, ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 1-2 ഫ്രണ്ട്സ് ഇപ്പോ ടെന്നീസ് എന്താ പറയാ, പിള്ളേരെ വിടാത്ത ആൾക്കാർ പോലും ഇപ്പൊ പിള്ളേരെ വിട്ടിട്ടുണ്ട് ടെന്നീസ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയത്. 1-2 പേര് കൂട്ടുകാർ വിളിച്ചോണ്ടാ, അവന്റെ കണ്ണനെ, എന്റെ മോന്റെ പേര് കണ്ണനെ ഞങ്ങൾ വിളിക്കുന്നത്. അവനെ കണ്ടു കഴിഞ്ഞപ്പോ, ടി വി കണ്ടു കഴിഞ്ഞപ്പോ പല പിള്ളേരും അവന്റെ അച്ഛനമ്മമാരോട് പറഞ്ഞ്, ഞങ്ങളെയും വിടുന്നു. അതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം.
തീർച്ചയായും. എന്തായാലും നമുക്ക് ഗൗതമിന്റെ ഒരു ടെന്നീസ് കരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് സാധാരണ എല്ലാവരും ക്രിക്കറ്റിലേക്കോ മറ്റോ ഒക്കെ പോകാറുണ്ട്, ഇവിടെ എത്തിയിട്ട് ടെന്നീസിലേക്ക് നമ്മൾ ഇന്ത്യൻ വംശജർ ഇവിടെ വരുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് പോലും ടെന്നീസിലേക്ക് വരുന്നത് അത്ര സാധാരണമല്ല. എങ്ങനെയായിരുന്നു ഗൗതമിന് ഈ ടെന്നീസിൽ താല്പര്യം ഉണ്ടായത്?
ശരിക്കും പറഞ്ഞു, ഞാൻ ടെന്നീസ് ഫോളോ ചെയ്യുന്ന, നമ്മള് നമ്മുടെ നാട്ടിൽ ചെറുപ്പം മുതലേ ഫോളോ ചെയ്തിട്ടുണ്ട്. സെഫി ഗ്രാഫ്, ബോറിസ് ബക്കർ, ആ കാലഘട്ടം മുതലേ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ടെന്നീസ് കോർട്ട് ലൈവ് കണ്ടിട്ടോ ഒരു ബോൾ കണ്ടിട്ടോ ഒന്നുമില്ല. ഞങ്ങൾ ഇവിടെ വന്ന് കണ്ണൻ ഇവനിവിടെ ഉണ്ട്, എനിക്ക് മോനെ വിടണം, ഒരു സ്പോർട്സിൽ വിടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ടെന്നീസ് ആയിരിക്കാം, ക്രിക്കറ്റ് ആയിരിക്കും, ഈ രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുന്നിൽ, ഒരു എന്റെ മുന്നിലുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്ന്, ഞങ്ങൾ ഇവിടെ തന്നെ യു കെ നിന്ന് ഇവിടെ താമസമായി വന്ന്, ഇവിടെ ഓസ്ട്രേലിയയിലോട്ട് വന്ന് വീടിനടുത്തൊരു, ഇവിടെ ഞങ്ങൾ സാൻഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നു. അവിടെ ഈ ടെന്നീസ് കോർട്ട് കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികം ഓർത്തു, ഓക്കെ, എന്നാൽ ആദ്യം ഇവന് ടെന്നീസ് ഒന്ന് വിട്ടു നോക്കാം എങ്ങനെയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വിടാം എന്ന് ഓർത്താ. പക്ഷെ ടെന്നീസ് വിടുന്നതിന് മുൻപേ ഞാൻ ഇവന് റാക്കറ്റ് മേടിച്ചു കൊടുത്തായിരുന്നു. ഇവൻ അന്ന് മുതലേ എന്താന്ന് അറിയിച്ചുകൂടാ, ദൈവാധീനം കൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇതേവരെ അന്ന് റാക്കറ്റ് മേടിച്ച് ഇതേവരെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല, എനിക്ക് അവന് ഒരു കാര്യത്തിലും പുഷ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കഷ്ടപ്പാടാണ് കൊണ്ട് നടക്കാൻ, പക്ഷെ അവന്റെ ഈ പാഷൻ ഓർക്കുമ്പോ മനസ്സിലായോ, എനിക്ക് ഒരിക്കലും ഒരിക്കലും നമ്മളെന്താ പറയാ, നമുക്ക് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റിയൊരു സാധനം അല്ല ഇത്, മനസ്സിലായോ. ഈ കാരണം ഞാൻ എല്ലാ ആഴ്ചയും വീക്കെൻഡും എല്ലാം ടൂർണമെന്റും കാര്യങ്ങളായിട്ടൊക്കെ പോകുമ്പോ അവനെ ഞാൻ കൊണ്ടു നടക്കുന്നതിനേക്കാൾ കൂടുതൽ അവന്റെ ഇഷ്ടമാണ് ഇതിനകത്ത് എന്നെ കൊണ്ടുകൊടുക്കാനുള്ള എന്റെ ഒരു പ്രചോദനം.
എത്രാമത്തെ വയസ്സിലായിരുന്നു ഗൗതമ തുടങ്ങിയത്?
5 വയസ്സിൽ.
5 വയസ്സിലാണ് കളിച്ചു തുടങ്ങിയത്. എപ്പോഴാണ് പ്രൊഫഷണൽ കോച്ചിങ് കിട്ടി തുടങ്ങിയത്?
ഒരു വർഷം ജസ്റ്റ് ഇങ്ങനെ അവിടെ ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടുവിടും ഗ്രൂപ്പിലായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈവറ്റ് ലെസൺസ് തുടങ്ങി, ആദ്യം 1.5 മണിക്കൂർ, പിന്നെ അത് 1 മണിക്കൂർ, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത്. ഇപ്പൊ പുള്ളി എന്നാ 3 മണിക്കൂർ പ്രൈവറ്റ് കോച്ചിങ് ഉണ്ട്. പിന്നെ ഇപ്പോ പിന്നെ പുള്ളി ഇവിടെ പോകുന്ന സ്കൂളിൽ അവിടെ ടെന്നീസ് കോച്ചിങ് ഉണ്ട്. അങ്ങനെ പിന്നെ കുറെ ഒരു ആ ആഴ്ചയിൽ ഒരു 8-10-12 മണിക്കൂർ മിനിമം കളിക്കുന്നുണ്ട് പുള്ളി ഇപ്പോ.
പിന്നെ
ആ ഉണ്ട് സ്കൂളിൽ ഇപ്പൊ പിന്നെ 7-7.5 മണിക്കൂർ ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ വർഷം മുതൽ പുള്ളി നാഷണൽ അക്കാഡമിയിൽ സെലക്ഷൻ കിട്ടി, അവിടെ ഒരു 2-3 മണിക്കൂറുണ്ട്. പിന്നെ എല്ലാ വീക്കെൻഡും മാക്സിമം എവിടെയാണേലും ഒരു ടൂർണമെന്റ് കണ്ടെത്തി ഞങ്ങൾ പോകും. എവിടെയാണേലും ടൂർണമെന്റ് കളിച്ചു, പ്രാക്ടീസ് മാത്രം പോലെ ടൂർണമെന്റും വേണ്ടേ. അപ്പൊ അതുകൊണ്ട് ടൂർണമെന്റിനും ഞങ്ങൾ മിനിമം കളിക്കുന്നുണ്ട്. അത് വേണം, ഈ പ്രായത്തിൽ അത്രയും വേണം, അന്നേരം എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുള്ളൂ. ഇതൊന്നും പോരാകട്ടെ, ഇതൊന്നും പോരാ, ശരിക്കും പറഞ്ഞു ഇതൊന്നും പോരാ. പക്ഷെ നമ്മുടെ സിറ്റുവേഷനും കുടുംബവും ജോലിയും ഇതെല്ലാം വെച്ച് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റും.
തീർച്ചയായും ഞാൻ മനസ്സിലാക്കാൻ, നിങ്ങൾ രണ്ടുപേരും സന്തോഷും ഭാര്യയും നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്, മറ്റു രണ്ട് മക്കൾ കൂടിയുണ്ട്. സാധാരണ നമ്മുടെ ഒരു മലയാളി കുടുംബത്തിന്റെ രീതി വെച്ചിട്ടാണെങ്കിൽ കുട്ടികളുടെ പഠനത്തിനൊക്കെയാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എങ്ങനെ അതിനിടയ്ക്ക് ഇതെല്ലാം കൂടി കൊണ്ടുപോകുന്നു?
എങ്ങനെ കൊണ്ടുപോകണം എനിക്ക് തന്നെ അറിഞ്ഞില്ല. അതാണ് എന്താ പറയാ, അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് എന്നാ പറയാ. ഏറ്റവും മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൈറ്റാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് നൈറ്റ് കഴിഞ്ഞ് ഉറക്കം കളഞ്ഞാണേലും ത്രൂ ഔട്ട് ടൂർണമെന്റ് ഒക്കെ പോകുന്നു, അതുകൊണ്ടാണ് കാര്യം നടന്നു പോകുന്നത്.
എത്രത്തോളം ഇത് ടെന്നീസ് സാധാരണ വലിയ ചെലവുള്ള ഒരു ഗെയിം ആണല്ലോ, അപ്പൊ അത് പരിശീലിപ്പിക്കാനും മറ്റുമൊക്കെ ഒരുപാട് ചെലവാകുന്നുണ്ട്. എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ, സ്പോൺസർ ആരെങ്കിലും ഉണ്ടോ, എങ്ങനെയാണത്?
ഇപ്പൊ നിലവിൽ സോഫാർ സ്പോൺസർഷിപ്പ് ഒന്നുമില്ല. ഞാൻ ഒന്ന് രണ്ട് ഇങ്ങനെ ബ്രാക്കറ്റ് കമ്പനികളൊക്കെ എഴുതി, അപ്പൊ ഞാൻ ആകെ ഒരു കമ്പനിക്ക് ഞാൻ എഴുതിയിട്ടുള്ളു. അവരെഴുതി കഴിഞ്ഞപ്പോ അവർ എനിക്ക് റിപ്ലൈ അയച്ചിട്ടുണ്ട്, ടു യങ് ആണ്, മനസ്സിലായോ? പക്ഷെ ഞാനത് വീണ്ടും ഇപ്പൊ ഒന്നുകൂടെ അവർക്ക് എഴുതി അയച്ചിട്ടുണ്ട്. ഇനിയിപ്പം കിട്ടായിരിക്കാൻ ചാൻസ് ഒന്നുമില്ല, കിട്ടേണ്ടതാണ് അവര്. സോഫാർ വേറെ പ്രത്യേകിച്ച് ഇടുന്ന ഒരു അസിസ്റ്റൻസും ഇല്ല, കിട്ടുമെന്ന് വിശ്വസിക്കുന്നു.
എത്രത്തോളം ചെലവാകുന്നുണ്ട് ഇതിന് വേണ്ടി, പരിശീലനത്തിന് വേണ്ടി എത്രത്തോളം ചെലവാകുന്നുണ്ട്?
മാഷെ അത് ജോയി അത് പറയണോ? ഒരുപാട് ചെലവാ. അതായത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെസൺ $66 ആണ് ഇവിടെ കൊടുക്കുന്നത്. അതായത് അത് ഏറ്റവും ചീപ്പാണ്. സാധാരണ നോർമലി 80-90-95 ഒക്കെയാണ് ഇത്, $66 ഒരു ലെസണ്. ഫീസ് മാത്രമല്ല, നമ്മൾ എന്താ പറയാ, ഇതിനു വേണ്ടിയുള്ള സ്ട്രിങ് ഒരു ഷൂ ഒന്നും മേടിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ 3 ആഴ്ചക്കുള്ളിൽ എടുത്തില്ല. അതുപോലെ ഒരു സ്ട്രിങ് ഒരു റാക്കറ്റ് റാക്കറ്റ് എന്റെ സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് അത് കിട്ടും. ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്, ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്.
എന്തായാലും ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പൊ ഏതൊക്കെ ടൂർണമെന്റുകളാണ് ഇതുവരെ ഗൗതം കളിച്ച പ്രധാനപ്പെട്ട ടൂർണമെന്റുകൾ എടുത്ത് പറയാനുള്ളത്? അതുപോലെ തന്നെ ടൂർണമെന്റുകളുടെ പ്രകടനം എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? സന്തോഷം എന്താണ് തോന്നുന്നത്?
എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കഴിഞ്ഞ വർഷം മുഴുവൻ ഈ 10 വയസ്സ് താഴെയുള്ള ടൂർണമെന്റ്, അന്ന് അത് റാങ്കിങ്ങിനകത്ത് ഉൾപ്പെടുന്ന ടൂർണമെന്റ് അല്ല. അപ്പൊ അതിനകത്ത് അവനെല്ലാം ജയിക്കുമായിരുന്നു. പിന്നെ ജയിച്ച് വന്നിട്ടാണ് പിന്നെ പിന്നെ പുള്ളിക്ക് തന്നെ അതൊരു ബോറായി തുടങ്ങി. അന്നേരമാണ് പുള്ളി എന്നോട് പറഞ്ഞത്, അവൻ തന്നെ എന്നോട് റിക്വസ്റ്റ് ചെയ്ത് ഇനി 12 വയസ്സിന് കളിക്കണം, റാങ്കിങ് ടൂർണമെന്റ് കളിക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് ഇനി ട്രോഫി ഇതൊന്നും കിട്ടത്തൊന്നുമില്ല, 12 പോയി കഴിഞ്ഞു. കാരണം അവിടെ ഹൈ കോമ്പറ്റീഷൻ, അവൻ പറഞ്ഞ അതൊന്നും കുഴപ്പമൊന്നുമില്ല, എനിക്ക് കളിച്ച് റാങ്കിങ് ടൂർണമെന്റ് കളിച്ചു. അങ്ങനെയാണ് അവൻ അവന്റെ നിർബന്ധത്തിലാണ് ഞാൻ നേരത്തെ കുറച്ച് നേരത്തെ ഞാൻ അവൻ റാങ്കിങ് ടൂർണമെന്റിലോട്ട് ഇറങ്ങിയായിരുന്നു. സാധാരണ ഒരു 10-11 വയസ്സാകുമ്പോഴൊക്കെയാണ് റാങ്കിങ്ങിലോട്ട് വരുന്നത്. ഇവൻ ഒരു വർഷം മുമ്പേ ഇറങ്ങി. പക്ഷെ തുടക്കമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, പുള്ളി എല്ലാവരും തോൽപ്പിക്കുമെങ്കിലും ഒരു ബുദ്ധിമുട്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ 10-13 വയസ്സുള്ള പിള്ളേരായിട്ടൊക്കെ കളിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ജയിക്കേണ്ട കളിയാണേലും പുള്ളി എന്താ പറയാ വലിയ ആളെയൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വർഷത്തെ ബിഗിനിങ്ങില് മുതല് പുള്ളിക്ക് ആ ഒരു ഇതങ്ങ് പെട്ടെന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ പുള്ളി ഒരു 3-4 ടോപ്പ് പ്ലേയേഴ്സിനെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ റാങ്കിങ് ടൂർണമെന്റിന്റെ ഒക്കെ ഒരു സെമി ക്വാർട്ടർ ഫൈനലിൽ എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പക്ഷെ പുള്ളി ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലിലും ഡബിൾസിന്റെ 2-3 ട്രോഫി ഒക്കെ പുള്ളി ജയിച്ചു.
ഓക്കെ, എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ആഗ്രഹവും പ്രതീക്ഷയും എല്ലാം?
എന്റെ മാഷെ, ഞാൻ ഇപ്പൊ പിച്ച വെച്ച് നടക്കുന്നതാ എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ആ ലെവലിലോട്ടൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഇവനെ വിട്ടത് റാഫി ആക്കാനും ഫെഡറർ ആക്കാനും ഒന്നും അല്ല, മനസ്സിലായോ? അവനൊരു ടെന്നീസ് കളി ഒരു സ്പോർട്സ് ഒരു ആക്ടിവിറ്റീസ് അതാണ് എന്റെ ഒരു ലക്ഷ്യം. പിള്ളേര് എപ്പോഴും എന്താ പറയാ ഈ കാട്ടുകൊണ്ടി ഒന്നും മുമ്പിൽ ഇരിക്കാതെ എന്താ പറയാ ഈ എന്തെങ്കിലും ഒരു അതായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷെ ഞാനത് പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ അവന് അത് നന്നായി പോകുന്നുണ്ട്. അതാണ് അത്രേ ഞാനിപ്പോ പറയുന്നത്, വേറെ ഞാൻ അതിൽ നിന്ന് മുമ്പോട്ട് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല.
തീർച്ചയായും ഒരുപക്ഷെ സന്തോഷ് പറയുന്നത് പോലെ അല്ല, ഗൗതം പറയുന്നത് പോലെ ആകട്ടെ എന്ന് ആശിക്കുന്നു. കാരണം റാഫേൽ നദാലിനെ പോലെയോ റോജർ ഫെഡറിനെ പോലെയോ വലിയൊരു ടെന്നീസ് താരമായി, ഓസ്ട്രേലിയയെ പ്രതിനിധീകരിക്കുന്ന ഒരു ടെന്നീസ് താരമായി ഗൗതം മാറട്ടെ എന്ന് ആശിക്കുന്നു, ആശംസിക്കുന്നു. വളരെ നന്ദി ശ്രീ സന്തോഷ് കൃഷ്ണൻകുട്ടി ഇത്രയും നേരം സംസാരിച്ചതിന്.
എന്തായാലും താങ്ക് യു. നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും പ്രാർത്ഥന ഉണ്ടെങ്കിൽ തന്നെ ആർക്കറിയാം എന്ത് സംഭവിക്കുമെന്ന്, അത്രേ എനിക്ക് പറയാനുള്ളൂ.